2020 സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. പെല്ലറ്റ് തകർത്ത ജീവിതങ്ങൾ. കാശ്മീരിൽ പോലീസ് നടത്തുന്ന പെല്ലറ്റ് ആക്രമണങ്ങളെക്കുറിച്ച് ശരണ്യ ഭുവനേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണിൽ പെല്ലറ്റിനാൽ മുറിവേറ്റോ? ഉടൻ സമീപിക്കൂ. ലോകത്തെ സുന്ദര പർവ്വങ്ങളിലൊന്നായ കാശ്മീരിന്റെ മടിത്തട്ടിലെ ശ്രീനഗറിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ബോർഡാണിത്. വെടിയേറ്റാൽ ചികിത്സയ്ക്കായി ഓടിയെത്തൂ എന്ന് ആഹ്വാനം ചെയ്തുള്ള ഈ ബോർഡ് കാശ്മീരിന് പുറത്തുനിന്നുള്ള ജനതയ്ക്ക് ആശ്ചര്യവും അതിശയോക്തിയുമായൊക്കെ തോന്നിയേക്കാം. പക്ഷേ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കളിയല്ലെന്ന് മാത്രമല്ല, പെല്ലറ്റ് തോക്കിന്റെ നീറുന്ന അനുഭവം നേരിട്ടറിഞ്ഞ ഒരാളെങ്കിലും ഒരു കുടുംബത്തിൽ കാണും. സാധാരണ ജനങ്ങളെ പെല്ലറ്റ് തോക്കിന് അടിച്ച് നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നത് ചാവേറുകളോ ഭീകരന്മാരോ അല്ല. കാശ്മീരികളോട് ചോദിക്കൂ, അവർ പറയും അത് ഞങ്ങളുടെ സ്വന്തം പോലീസും സേനയുമാണെന്ന്. 2 ദിവസം മുൻപ് മുഹറം ആഘോഷത്തിനിടയിലുമുണ്ടായി ഈ മര്യാദ പഠിപ്പിക്കൽ. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഷിയ മുസ്ലിങ്ങൾ നടത്തിയ ഘോഷയാത്രയ്ക്ക് നേരെയാണ് പോലീസ് പെല്ലറ്റാക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റവർ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ 10-ാം ക്ലാസ്സുകാരൻ അജാസ് അഹമ്മദിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടമായി. കൂട്ടുകാരായ തൻവീർ അഹമ്മദ്, സുഹൈൽ അഹമ്മദ് എന്നിവരുടെ മുഖം കാണാനാവാത്ത വിധം വികൃതമായി. ഭരണാധികാരികൾക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. പക്ഷേ രണ്ടായി വിഭജിക്കപ്പെട്ട ഈ നാട്ടിൽ വിഭജനത്തിന് മുൻപും ഇപ്പോഴും ഇത് സാധാരണമാണ്. സദാസമയം ഭീകരവേട്ട നടക്കുന്നിടത്ത് സാധാരണ ജനങ്ങൾ നേരിടുന്ന കണ്ണില്ല ക്രൂരതയ്ക്ക് രാജ്യം ചെവി കൊടുക്കുന്നില്ലെന്നതാണ് സത്യം. പെല്ലറ്റിന്റെ ആദ്യ പ്രഹരം 2010-ലാണ് ജനങ്ങൾക്ക് നേരെ കാശ്മീരിൽ പോലീസും സേനയും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ചത്. 20,000-ത്തോളം പേർ പങ്കെടുത്ത പൊതുപരിപാടിയിൽ ജനങ്ങളെ പിരിച്ചുവിടുകയായിരുന്നു ലക്ഷ്യം. ആദ്യമായി കാശ്മീരികൾ പെല്ലറ്റിന്റെ വേദനയറിഞ്ഞു. 1,000-ത്തോളം പേർക്ക് പരിക്കേറ്റു. ചെറിയ ബോൾ ബെയറിംഗുകളാണ് ബുള്ളറ്റുകൾക്ക് പകരം ഉപയോഗിക്കുന്നത്. ഒരു കാഡ്രിഡ്ജിൽ 400 മുതൽ 500 വരെ പെല്ലറ്റുകളുണ്ടാവും. ഒരേ സമയം ഒരുപാട് പെല്ലറ്റുകളാണ് ഇതിൽ നിന്നും പുറത്തുവരിക. വിവിധ മോഡൽ പെല്ലറ്റ് ഗണ്ണുകളിൽ ഏറ്റവും അപകടകാരികളായവയാണ് കാശ്മീരിൽ സേന ഉപയോഗിക്കുന്നതത്രേ. കൊല്ലുന്നില്ലല്ലോ, പിന്നെന്താ? പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ കണ്ണില്ലാത്ത ക്രൂരതയെന്നാണ് അധികാരികളുടെ വാദം. ആളുകൾക്ക് മുറിവേൽക്കുകയേയുള്ളൂ, മരിക്കില്ലത്രേ. ആളുകളെ കൊല്ലില്ലെങ്കിലും ജീവിതം തകർക്കുന്നവയാണ് പെല്ലറ്റുകൾ. മരണപ്പെടുന്നതിലും വലിയ മുറിപ്പാടുകൾ ജീവിതത്തിൽ ഏൽപ്പിച്ചാവും ഈ കുഞ്ഞൻ വെടിയുണ്ടകൾ ശരീരത്തിൽ നിന്ന് പറിഞ്ഞുപോവുക. ആഴത്തിലുള്ള മുറിവുകളും ക്ഷതങ്ങളും രക്തസ്രാവവും മറ്റും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്നുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത കണക്കുകൾ. 2014-ലും 2016-ലുമിടയിൽ 88 പേർക്കാണ് പെല്ലറ്റിന്റെ ക്ഷതമേറ്റ് കാഴ്ച നഷ്ടമായത്. അടുത്ത 2 വർഷത്തിലാകട്ടെ 1,234 പേർക്കും. ഗുരുതരമായി പരിക്കേറ്റവർ 5,000-ലേറെ. കഴിഞ്ഞ ദിവസം പരിക്കേറ്റ അജാസ് അഹമ്മദിന്റെ മുഖത്തുനിന്നു മാത്രം ലഭിച്ചത് 30 ഉണ്ടകളാണ്. കണ്ണിനുള്ളിൽ നിന്നാകട്ടെ 7 എണ്ണവും. ഇവ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് 1,50,000-ത്തിലധികം രൂപ ചെലവാകും. മരുന്നുകൾക്ക് വേറെ. എന്നിട്ടും ഇരുട്ടു മാത്രമാകും കൂട്ട്. പരിക്കേറ്റ കുട്ടികളിൽ പലരും സേനയ്ക്ക് നേരെ കല്ലെറിയാൻ ശേഷിയുള്ളവരല്ല. അറിയാതെ സംഘർഷസ്ഥലങ്ങളിൽ കുടുങ്ങിയതാണ് മിക്കവരും. പെല്ലറ്റുകൾ സൃഷ്ടിച്ച വൈകല്യങ്ങൾ ജീവിതത്തിലുടനീളം ഇവരെ വേട്ടയാടും. പലരും മൃതപ്രായരാണ്. പെല്ലറ്റുകൾ തറച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരും കാഴ്ച മങ്ങിയവരുമായ നിരവധി കുട്ടികളെ ഇന്ന് കാശ്മീരിൽ കാണാനാകും. അരുതെന്ന് വിലക്കി ആംനെസ്റ്റി. ജനക്കൂട്ടത്തിന് നേരെ പെല്ലറ്റ് തോക്ക് പ്രയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അന്താരാഷ്ട്ര സംഘടനയായ ആംനെസ്റ്റി ഇന്റർനാഷണൽ അടക്കം വ്യക്തമാക്കിയിരുന്നു. ലക്ഷ്യം തെറ്റിയാണ് ഇതിന്റെ സഞ്ചാരമെന്നതിനാൽ കൃത്യമായ നിയന്ത്രണങ്ങളോടെ ഇത് ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ സംഘർഷത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർക്കും ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്കെതിരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിക്കുന്നതിൽ പ്രതിഷേധിച്ച് 2014-ൽ കാശ്മീർ നിയമസഭ സ്തംഭിപ്പിച്ച മെഹബൂബ മുഫ്തി പോലും അധികാരത്തിലെത്തിയപ്പോൾ അക്കഥ മറന്നു. കോടതി വിലക്കിയിട്ടും പെല്ലറ്റ് ഉപയോഗത്തിൽ പൊറുതിമുട്ടി കാശ്മീരിലെ ജില്ലാ കോടതി മുതൽ സുപ്രീംകോടതി വരെ കയറിയിറങ്ങിയ ഒട്ടേറെ പൊതുജനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും കാശ്മീരിലുണ്ട്. 2016-ൽ പോലീസിന് നേരെ കല്ലെറിഞ്ഞെന്ന് ആരോപിച്ച് 5-വയസ്സുകാരനെ പെല്ലറ്റിനടിച്ച് കാഴ്ച നഷ്ടമാക്കിയ കാശ്മീരി പോലീസിനെ ജമ്മുകാശ്മീർ ഹൈക്കോടതി 2016 ജൂലൈ 23 രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടമാവുകയാണ്. ഈ പ്രപഞ്ചം തന്നെ അയാൾക്ക് അപ്രാപ്യമാകുന്നുവെന്നും കോടതി പറഞ്ഞു. മാരക പരിക്കേറ്റ 5 വയസ്സുകാരന്റെ പത്രത്തിൽ വന്ന ഫോട്ടോ ഉയർത്തിക്കാട്ടി ഇതിലേക്ക് മനസാക്ഷിയുള്ളവർക്ക് നോക്കി നിൽക്കാനാവില്ലെന്ന് ജഡ്ജിമാർ അഭിപ്രായപ്പെട്ടിരുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ജമ്മുകശ്മീർ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എൻ പോൾ വസന്തകുമാർ, ജസ്റ്റിസ് മുസഫർ ഹുസൈൻ അത്തർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിനെ ശാസിച്ചിരുന്നു. തോന്നിയതുപോലെ പെല്ലറ്റുകൾ ഉപയോഗിക്കരുതെന്ന് 2016 ഡിസംബറിൽ കാശ്മീർ സർക്കാരിന് സുപ്രീംകോടതിയും നിർദ്ദേശം നൽകി. 2017 മാർച്ചിൽ പെല്ലറ്റ് ഗണ്ണുകൾക്ക് പകരം സംവിധാനമുണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ചീഫ് ജസ്റ്റിസ് ജെ എസ് ഖേഹർ അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് പഠിക്കാൻ കേന്ദ്ര സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ കാശ്മീരി ജനത ഇപ്പോഴും പെല്ലറ്റ് വർഷം ഇടതടവില്ലാതെ ഏറ്റുവാങ്ങുകയാണ്. ഈ കുട്ടികൾ എന്തു പിഴച്ചു? കഴിഞ്ഞ ജൂണിൽ ശ്രീനഗർ മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം നടത്തിയ പഠനത്തിൽ പെല്ലറ്റിരകളിൽ 100% പേരെയും ഉത്കണ്ഠാരോഗങ്ങൾ, വിഷാദരോഗം എന്നിവ അലട്ടുന്നു എന്ന് കണ്ടെത്തി. കാശ്മീർ താഴ്വരയിലെ 45% യുവാക്കൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. 2 വർഷം മുൻപ് കമ്മ്യൂണൽ മെന്റൽ ഹെൽത്ത് ജേണൽ നടത്തിയ പഠനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ കാശ്മീരിലാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിരുന്നു. ഏറ്റവുമധികം ഭീകരാക്രമണങ്ങളും സംഘർഷങ്ങളും നടക്കുന്ന സോപ്പിയാൻ ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ 1000 കുട്ടികൾക്കിടയിൽ നടത്തിയ പഠനം പ്രശ്നത്തിന്റെ ഗൌരവം വ്യക്തമാക്കുന്നു. നിയന്ത്രണാതീതമായ ഉത്കണ്ഠ, സ്വഭാവ വൈകല്യം, വൈകാരിക ചിത്തഭ്രമം, പോസ്റ്റ് ട്രൂമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ പിന്നീടുള്ള ക്ലേശകരമായ മാനസിക പിരിമുറുക്കാവസ്ഥ തുടങ്ങിയവയെല്ലാം കുട്ടികൾക്കിടയിൽ സർവ്വവ്യാപിയാണ്.